الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. لا إكراه في الدين، قد تبين الرشد من الغي، ومن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى، لا انفصام لها، والله سميع عليم. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു തആല സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ബക്കറയിലെ 255 ആയത്തുകളാണ് നാം ഇതിനകം പഠിച്ചത്. 256 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുൽ കുർസി ആയിരുന്നു. ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന ആശയങ്ങൾ ആ ആയത്തിൽ വ്യക്തമായി വിശദീകരിച്ചത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ദീൻ രൂപപ്പെടുത്തപ്പെടുന്നത്. അപ്പൊ അത് അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് അടുത്ത ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ലാ ഇക്രാഹ ഫിദ്ദീൻ കത്തബയ്യന റുസ്തു മിനൽ ഗയ്യ് നമ്മളിതും കേട്ട് പരിചയമുള്ള ആയത്തായിരിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യ ഭാഗം ലാ ഇക്രാഹ ഫിദ്ദീൻ. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരുവിധ ബലപ്രയോഗവും ഇല്ല. ലാ ഇക്രാഹ, ഇക്രാഹ ഇല്ല, ബലപ്രയോഗമില്ല. ഫിദ്ദീനി, ഈ ദീനിൽ യാതൊരുവിധ ബലപ്രയോഗവും നിർബന്ധം ചെലുത്തലും ഇല്ല. അർത്ഥം മനസ്സിലാക്കിയ ശേഷം വിശദീകരിക്കാം. കത്തബയ്യന റുസ്തു മിനൽ ഗയ്യി, കത്തബയ്യന കതുത്തബയ്യന എന്നർത്ഥം വ്യക്തമായിട്ടുണ്ട്, തീർച്ചയായും സ്പഷ്ടമായിരിക്കുന്നു. അറുസ്തു നേർമാർഗം, നേർവഴി. മിനൽ ഗയ്യി ദുർമാർഗത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന് നേർമാർഗം വ്യക്തമായി സ്പഷ്ടമായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. ഫമൈ യക്ഫുർ, അപ്പോൾ ഏതൊരുവൻ അവിശ്വാസിയാകുന്നുവോ, ബി താഗൂത്തി, താഗൂത്തിൽ അവിശ്വസിക്കുന്നുവോ, ദൈവേതര ദുശക്തി. വിശദീകരിക്കാം. താഗൂത്തിൽ നിന്ന് തൽക്കാലം അർത്ഥം വെക്കാം. വയുക്മിൻ ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഫഖദിസ്തംസക, എന്നാൽ അവൻ മുറുകെ പിടിച്ചു, ബിൽ ഉറുവത്തിൽ ഉസ്ക, ഉറുവത്ത് പിടികയറി, പിടിബന്ധം, അവൻ പിടികയറിനെ പിടിച്ചിരിക്കുന്നു. അൽ ഉസ്ക, ബലിഷ്ഠമായ, ബലവത്തായ. ലം ഫിസാമലഹ, അതിന് അറ്റുപോകലില്ല, അത് മുറിഞ്ഞു പോകലില്ല. വല്ലാഹു, അല്ലാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നവനാണ്. അലീം, എല്ലാം അറിയുന്നവനുമാണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ, എളുപ്പമാണ് ഞാൻ കന്നുപോണ ആയത്തുകളൊക്കെ. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ മതത്തിൽ ബലപ്രയോഗം ഇല്ല. കത്തബയ്യന റുസ്തു മിനൽ ഗയ്യ്, നേർമാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു. ഫമൻ യക്ഫുറു ബിത്താഗൂത്തി വയുമിൻ ബില്ലാഹ്, ആര് താഗൂത്തിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഫഖദ് ഇസ്തംസക ബിൽ ഉറുബത്തിൽ ഉസ്ക, വളരെ ബലവത്തായ പിടികയറിനെ അയാൾ മുറുകെ പിടിച്ചു കഴിഞ്ഞു. ലം ഫിസാമ ലഹ, അതിന് മുറിഞ്ഞു പോകലില്ല. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. അപ്പൊ ദീന്, ആ മതത്തെ ദീന് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നേരത്തെ പറഞ്ഞ പിന്നെ ആയത്തുൽ കുർസിയുടെ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്കം, ജീവിത വ്യവസ്ഥ. ആ ജീവിത വ്യവസ്ഥയുടെ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ജീവിതക്രമം, ഒരു കോഡ് ഓഫ് ലൈഫ് ഒക്കെ, അതിൽ ഒരാൾക്കാളെയും നിർബന്ധിച്ചു ചേർക്കേണ്ടതില്ല. ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൽ ചേരുന്നതിന്, ദീനിനെ ഉൾക്കൊള്ളുന്നതിന് ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട, മനസ്സിലാ. അക്രഹ യുക്തിരിഹു ഇക്രാഹ, ബലം നിർബന്ധ ചെലുത്തൽ എന്നർത്ഥത്തിലാണ് ഇത് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായൊരു വിഷയം. പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന വലിയൊരു ആരോപണം, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചു, ഇസ്ലാമിൽ ഇപ്പോഴും വലിയ നിർബന്ധ ചെലുത്തലാണ്, ആളുകളെ ചേർക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തലും വാൾ ഉപയോഗിക്കലും, എന്തിനേറെ ലൗ ജിഹാദ് വരെ നമ്മുടെ നാട്ടില് വലിയ വിഷയമാണ്. ഒരാളെ പ്രേമിച്ച് വിവാഹം ചെയ്ത് ഒരാളെ എണ്ണം കൂട്ടാൻ മാത്ര ത്യാഗസന്നദ്ധരായ ചെറുപ്പക്കാരി സമുദായത്തിലുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥ, വലിയൊരു നേട്ടവുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്ത പച്ചക്കള്ളം ആസൂത്രിതമായി പ്രചരണം നടത്തുകയായിരുന്നു ലൗ ജിഹാദിലൂടെ ചെയ്തത്. അങ്ങനെ ആളെ കൂട്ടേണ്ട കാര്യം ദീനുൽ ഇസ്ലാമിന് ഇല്ല എന്നാണ്. ഇസ്ലാമിലേക്ക് ഒരാളെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതില്ല. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അടിക്കടി പല സ്ഥലത്തും അതിന്റെ അടിസ്ഥാന ആശയമായി തന്നെ ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ട് വഴികൾ അള്ളാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട്, ഇത് അവനെ അംഗീകരിക്കാം, അവനെ നിഷേധിക്കാം. രണ്ടും സ്വീകരിക്കാൻ ഒരു സത്യം, ഒരാൾക്ക് ഈ ഭൂമിയിൽ അധികാരമുണ്ട്. മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ അള്ളാഹു തആല മുസ്ലിം തുടക്കത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂന, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. വളരെ സ്വതന്ത്ര രൂപത്തിലാണ് ആ കാര്യം അവതരിപ്പിക്കുന്നത്. അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കുമായിരുന്നു, വിശ്വാസികളാക്കുമായിരുന്നു അല്ലേ. മലക്കുകൾ മുഴുവൻ വിശ്വാസികളാണ്, മനുഷ്യനും ജന്മവർഗവും ഒഴിച്ച് ബാക്കി എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യനും ജന്മവർഗത്തെയും ഒരു പരീക്ഷാ സിസ്റ്റത്തിലാണ് ഏർപ്പെടുത്തി. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും എന്ത് ചെയ്യാമായിരുന്നു, സന്മാർഗത്തിലാക്കി മുമ്പിനാക്കി അള്ളാഹുനെ മാത്രം അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാളാക്കി മനുഷ്യവർഗത്തെ മാറ്റാമായിരുന്നു. ഒരാധ്യാപകൻ എല്ലാവർക്കും ആൻസർ പേപ്പർ കണ്ട് കൊടുത്താൽ, ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ അതിന്റെ ആൻസറും കൊടുത്താൽ പിന്നെ എന്ത് പരീക്ഷയുള്ളത്? അങ്ങനെ ഒരാളും ചെയ്യില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നവർഗത്തെയും അള്ളാഹുവിനെ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരാളെ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരധ്യാപകൻ ഒരു കുട്ടിയെ കൊണ്ട് ഇരുന്ന് നിർബന്ധിച്ച് എഴുതിച്ചാൽ പിന്നെ അധ്യാപകന്റെ പരീക്ഷയ്ക്ക് എന്ത് പ്രസക്തിയ? മുറ്റൂലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്ന എല്ലാവരും മുമ്പിലാക്കായിരുന്നു, അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയുകയാണ്, അഫ അൻത തുക്രിഹുന്നാസ ഹത്തായക്കൂന് മുഅ്മിനീൻ, അവര് വിശ്വാസികളായിത്തീരുന്നതിനു വേണ്ടി താങ്കൾ അവരെ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? നിർബന്ധിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതൊരു പ്രബോധകന്റെയും മനസ്സിൽ തന്റെ പ്രബോധിത സമൂഹം സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന വലിയ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇണഞ്ഞു പണിയെടുത്തിരുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട ആളുകൾ പോലും ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ സന്നദ്ധരായിരുന്നില്ല. പ്രവാചകനെ സഹായിച്ച വ്യക്തികൾ പോലും ആയിരുന്നില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ നിർബന്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ അബൂ താലിബ് ഇസ്ലാമിന് ഇത്രയേറെ സേവനം ചെയ്ത ഒരാളാണ്. അത്രയേറെ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്താണ് അദ്ദേഹം ഷേബ അബി താലിബിന് ഉപരോധിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ ക്ഷീണിച്ച അത് അദ്ദേഹത്തിന്റെ മരണത്തിന് വരെ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇസ്ലാമിന് വേണ്ടിയാണ്, പക്ഷെ അദ്ദേഹം ഉണ്ടായില്ല വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിർബന്ധിച്ചില്ല. പ്രബോധകൻ എന്ന നിലയ്ക്ക് തന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ മുമ്പിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്ര കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്? നബി സല്ലല്ലാഹു അഖബ ഉടമ്പടിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവിശ്വാസിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് വന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ. പക്ഷെ അദ്ദേഹം മുസ്ലിമായിരുന്നില്ല തുടക്കത്തിൽ. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അപ്പൊ ഒരാളെയും യഥാർത്ഥത്തിൽ നിർബന്ധിച്ചിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു തആല നൽകിയ ശക്തമായ നിർദ്ദേശം, എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ ശക്തമായ നിർദ്ദേശം, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ഇവരുടെ ബാധ്യത. അള്ളാഹുവിൽ നിന്നുള്ള സത്യം അവരോട് പറയാം. അവർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അവിശ്വസിക്കാം. അള്ളാഹു ഉദ്ദേശിച്ചിരുന്ന മുഴുവൻ മനുഷ്യർക്കും സന്മാർഗം നൽകുമായിരുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലത്ത് നമ്മള് പ്രവാചകന്മാരുടെ പ്രബോധകന്മാരുടെ ഒക്കെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുമ്പോഴൊക്കെ അത് വളരെ കൃത്യമാണ്. ഒമാലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ സൂറത്ത് യാസീൻ നമ്മൾ പഠിക്കുന്നു. ആളുകളെ പ്രബോധനം ചെയ്യുമ്പോൾ ആ പ്രവാചകന്മാർ പ്രവാചകന്മാർ ആ പ്രബോധിത സമൂഹത്തോട് കൃത്യമായി തന്നെ പറയുന്നു, വ്യക്തമായ സന്ദേശം എത്തിക്കൽ മാത്രമാണ് ഞങ്ങളെ ബാധ്യത, വേറെ ഞങ്ങൾക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവരൽ ഞങ്ങളെ ബാധ്യതയിൽ പെട്ടതല്ല. അവരുടെ മേലെ ഒരു നിർബന്ധം ചെലുത്തൽ താങ്കളുടെ ബാധ്യതയിൽപ്പെട്ട ഇസ്ലാം ഒരാളെയും വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നു. സ്വന്തം മക്കളെ പോലും ഇതിനൊരു പശ്ചാത്തലം പറയാറുണ്ട്. മദീനയിലെത്തിയപ്പോ അൻസാറുകളിൽ ചിലരുടെയൊക്കെ മക്കള് അൻസാറുകളായി വന്ന ഇസ്ലാമിലേക്ക് പ്രവേശിച്ച മദീനക്കാരായ അൻസാറുകളിൽ ചിലരുടെയൊക്കെ മക്കള് യഹൂദന്മാരും ക്രിസ്ത്യാനികളൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും സ്വന്തം മക്കളെ ഈ സത്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്കടമായ അഭിലാഷവും ഒക്കെ ഉണ്ടായി ആവുമല്ലോ. സ്വാഭാവികമായും മക്കൾ അവരിങ്ങനെ നിർബന്ധത്തിലേക്ക് ചെലുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയെന്ന് ചില മുഫസ്സറുകൾ അഭിപ്രായപ്പെട്ടു. സ്വന്തം മക്കളെ ഒന്നിങ്ങോട്ട് വരാൻ വേണ്ടി പറയുമ്പോൾ, നിർബന്ധിച്ച് പറയുമ്പോൾ അതിനെയാണ് ഈ ആയത്ത് നിഷേധിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ടതില്ല. അവരെ അവരെ ഇഷ്ടത്തിന് വരട്ടെ എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു നിലക്കുള്ള പ്രലോഭനവും ഒരിതും കൊടുക്കേണ്ടതില്ല. അധർമ്മം അല്ലെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും നന്മകൾ വളരെ കൃത്യമായി, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നതാണ് ശരിയുടെ വഴി, ഇന്നതാണ് തെറ്റിന്റെ വഴി എന്നത് വളരെ കൃത്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവാചകത്വം വഴി യഥാർത്ഥ അള്ളാഹുവിന്റെ ദീനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതൊക്കെ ശുദ്ധീകരിച്ചു. ഇനി അനായാസം സത്യവും മിഥ്യയും തെളിഞ്ഞു കിട്ടും. പിന്നെ എന്തിനു നിർബന്ധിക്കണം? ആളുകൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിർബന്ധിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇത് ഇസ്ലാമിന്റെ വലിയ സന്ദേശമായി തന്നെ നമ്മൾ വെക്കേണ്ടത്. നമ്മൾ ആളെ നിർബന്ധിച്ചു കൊണ്ടുവന്നാലൊന്നും ഇസ്ലാമിന്റെ ഇതിലെ തെറ്റായ വലിയ കുറ്റമാണ് അത്. യഥാർത്ഥത്തിൽ അതിന്റെ അള്ളാഹുവിന്റെ പരീക്ഷയുടെ ലംഘനമാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതേസമയം ഈ വിഷയത്തിൽ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്, പിന്നെ എന്തിനാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത്? യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു യുദ്ധം ചെയ്യണം ആളെ ചേർക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ ഫിത്നകൾ ഇല്ലാതാകാനും യഥാർത്ഥ നന്മ സദാച ധാർമ്മിക വ്യവസ്ഥ പുലരാനും വേണ്ടിയാണ് യുദ്ധം അനുവദിച്ചത്. അതേപോലെ തന്നെ ഇസ്ലാമിന് അകത്ത് നിർബന്ധം ഉണ്ടല്ലോ, അത് വേറൊരു വിഷയമാണ്. ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധമില്ല, പക്ഷെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെതായ ചിട്ട വ്യവസ്ഥകളും ശരീഅത്ത് നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാവും. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാല് ഒരു കുട്ടിക്ക് സ്കൂളിൽ ചേർക്കണമെന്ന് നിർബന്ധം സ്കൂൾ അധികൃതർക്ക് വരാൻ പറ്റില്ല. അവർക്ക് കൂടെ പോകുന്ന ഏത് കുട്ടിയും ഇവിടെ ചേർന്നോളെന്ന് നിർബന്ധം വെക്കുന്നത് തെറ്റാണ്. അല്ലെ, ആ സ്കൂളിൽ ചേരാത്ത ഒരു കുട്ടീനെ പിടിച്ച് നിർബന്ധിച്ച് ചേർക്കാനൊന്നും പാടില്ല. അതേസമയം സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി 9 മണിക്ക് സ്കൂളിലെത്തണം, രാവിലത്തെ പീരീഡ് കണക്ക് പഠിക്കണം, 2-ാമത്തെ പീരീഡ് സയൻസ് പഠിക്കണം, ഓരോ വ്യവസ്ഥയുണ്ട്, ഫീസ് കൊടുക്കണം, മറ്റൊരു യൂണിഫോം ധരിക്കണം, മറ്റൊരു വേണം, ഇതൊക്കെ നിയമമാണ്, അത് കർശനമാണ്, വ്യവസ്ഥയാണ്. ഇസ്ലാമിനകത്തേക്ക് ഒരാൾക്കും നിർബന്ധമില്ല. വന്നു കഴിഞ്ഞാൽ അയാൾക്കും നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്, തിരുമുകൾ ചെയ്യാതിരിക്കണം, നന്മകൾ ചെയ്യണം, ശരീഅത്ത് നിയമങ്ങൾ പാലിക്കണം, അത് വേറെ വിഷയം. അപ്പൊ ഇസ്ലാം ഒരിക്കലും ഒരാളെയും വിശ്വാസത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല, വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള യഥാർത്ഥത്തിൽ ഇക്റാഹ ഫി ദീൻ എന്നതിന്റെ ആശയമായി മനസ്സിലാക്കി. നേർമാർഗം ദുർമാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. ദിനന്തിനാളുകൾക്ക് ആൾക്കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. പൗരോഹിത്യം സൃഷ്ടിച്ചെടുത്തതും അവർ സ്വയം ചമച്ചുണ്ടാക്കിയതുമായ സകലമാന ദുർമാർഗങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ശരിയായ ദീനിന്റെ സന്മാർഗം വളരെ കൃത്യമായി, അവർ അവരുണ്ടാക്കിയ ദുർമാർഗത്തിൽ നിന്നൊക്കെ സന്മാർഗം കൃത്യമായി വ്യക്തമായി കഴിഞ്ഞിരിക്കും. തുടർന്ന് ഖുർആൻ പറയുന്നത് ആര് താവൂത്തിനെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തുവോ. അപ്പൊ ഇവിടെ താവൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവേതര ദുശക്തി എന്ന് ഞാൻ അർത്ഥപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ശരിക്കും താവൂത്തിനെ കുറിച്ച് പറയുന്നത് താവൂത്ത് ഇബാറത്തും മിൻകുല്ലി മുഅ്തദിൻ അൻകുല്ലി മുഅ്തദിൻ വകുല്ലു മഅബൂദിൻ മിൻ ദുനില്ല. എല്ലാ അതിര് കടക്കുന്ന താവൂത്ത് എന്ന് പറയുന്നത് എല്ലാ അതിര് കടക്കുകയും അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളും എല്ലാ ആരാധനാമൂർത്തികളും എല്ലാ അധികാര കേന്ദ്രങ്ങളും അതിനുൾക്കൊള്ളുന്ന പേരാണ് യഥാർത്ഥത്തിൽ താവൂത്ത്. താവൂത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള അടിമത്തത്തിന്റെ പരിധി ലംഘിക്കുന്ന അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യരെയും സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ താവൂത്ത് എന്ന് പറയുന്നത്. താവൂത്ത് എന്നത് മുഫ്രദായിട്ടും ജമ്മായിട്ടും ഉപയോഗിക്കുന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ ഏകവചനവും അത് തന്നെയാണ്, ബഹുവചനവും അത് തന്നെയാണ്. ദൈവേതരമായ അള്ളാഹു അല്ലാത്ത എല്ലാ ദുശക്തികളും. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു നല്ല വിവരണം കൊടുക്കുന്നു. അതായത് ദൈവനിഷേധം എന്ന് പറയുന്നത് അനുസരണക്കേട് എന്ന് പറയുന്ന രണ്ടു മൂന്ന് തരത്തിൽ യഥാർത്ഥത്തിൽ ദൈവ ഒന്നുണ്ട്. ഒന്നെന്താന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ പരമാധികാരമൊക്കെ അംഗീകരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതാണ്, അത് ഫിസ്ക് അല്ലെങ്കിൽ അധാർമികത. അള്ളാഹുവിന്റെ പരമാധികാരമൊക്കെ ഉണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകളൊന്നും അംഗീകരിക്കില്ല. വേറെ ചില ആളുകൾ അള്ളാഹുവിന്റെ പരമാധികാരവും അംഗീകരിക്കൂല, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുകയും ഇല്ല, തോന്നിയ പോലെ ശിർക്കും, അയാളുടെ ദൈവനിഷേധത്തിൽ ആൾ അങ്ങനെ ജീവിച്ചു പോകും, ഇതാണ് കുഫർ. പക്ഷെ താഗുത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കൂല, പകരം ആ പരമാധികാരം മുഴുവൻ തനിക്കാണെന്നും അള്ളാഹുവിന്റെ അടിയാറുകളൊക്കെയും തന്റെ വ്യവസ്ഥക്ക് കീഴിൽ തന്റെ അടിമത്തത്തിന് കീഴിൽ വരണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടുള്ള ആളെയാണ് താഗുത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പകരം, അള്ളാഹുവിന്റെ പരമാധികാരത്തിന് പകരം എന്റെ, ഞങ്ങളുടെ വ്യവസ്ഥയുടേത്, ഞങ്ങളുടെ സിദ്ധാന്തത്തിന്റേത് എന്ന് വിചാരിക്കുന്ന ശക്തികളെയാണ് താഗുത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ ദൈവേതരമായ എല്ലാ വ്യവസ്ഥയുടെ വക്താക്കളും ദൈവേതരമായ എല്ലാ ആധിപത്യത്തിന്റെ ശക്തികളും ദൈവേതരമായ എല്ലാ പരമാധികാരികളും ആരാധനാമൂർത്തികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംജ്ഞയാണ് യഥാർത്ഥത്തിൽ താഗുത്ത് എന്ന് പറയുന്നത്. അപ്പൊ ദൈവേതര വ്യവസ്ഥകൾ, ദൈവ ഭൗതിക വ്യവസ്ഥകളുടെ ആളുകൾ, അവരൊക്കെ അള്ളാഹുവിന്റെ വ്യവസ്ഥ മാറ്റി വെച്ചിട്ട് തങ്ങളുടേതായ വ്യവസ്ഥയ്ക്ക് കീഴിലേക്ക് പൊതുജനം വരണം എന്ന് പറയുന്നവരാണ്. അതാണ് താഗുത്ത്. ആ താഗുത്തിനെ നിഷേധിക്കുകയും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും ആരാണെങ്കിലും അംഗീകരിക്കാതിരിക്കുകയും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്താൽ വിശുദ്ധ ഖുർആൻ പറയുന്നു അവര് ബലിഷ്ഠമായ പാശത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാണ്. അതിന്റെ ഇംഫാല ബാബാണ് ഇംഫിസാ എന്ന് പറഞ്ഞാൽ, അതായത് മുറിഞ്ഞു പോകുക എന്നുള്ളതാണ് ഫസം. അപ്പൊ ഫിസാമലഹ, അത് ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല, കാരണം പിടിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ പാശമാണ്, അള്ളാഹുവിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ രാജാതിരാജനായ റബ്ബിന്റെ ബലിഷ്ഠമായ കയറിലാണ് അയാൾ പിടിച്ചിരിക്കുന്നത്. അതൊരിക്കലും മുറിഞ്ഞു പോകില്ല. കാരണം ദൈവേതര തെറ്റായ വഴിയിലൂടെ എല്ലാ ഈ ഭൂമിയിലെ ഈ പ്രപഞ്ച ഈ ജീവിതത്തിൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ കയറാണ്. ആ കയറിലൂടെ പോയാൽ അയാൾക്ക് ഇഹജീവിതത്തിലും സന്തോഷമാണ് നേരെ ചെന്നെത്തുന്നത്. ആ കയറിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് സ്വർഗീയ ജീവിതത്തിലേക്കാണ്. അതാണ് അതൊരിക്കലും മുറിഞ്ഞു പോകാത്ത ബലിഷ്ടമായ ഒരു കയറാണ്. ലം ഫിസാമലഹ, മാത്രല്ല ആ അള്ളാഹുവിന്റെ ബലിഷ്ടമായ കയറിനെ മുറുകെ പിടിക്കുമ്പോൾ അയാൾക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും. അതൊരിക്കലും അയാൾ എല്ലാ നാശങ്ങളിൽ നിന്നും രക്ഷിക്കും. വല്ലാഹു സമീഉൻ ബസീർ, അള്ളാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ആ ബലിഷ്ടമായ കയറിൽ പിടിക്കുന്നവന്റെ ഏത് വിളിയും അള്ളാഹു കേൾക്കും. ആ ബലിഷ്ടമായ കയറിൽ പിടിക്കുന്നവന്റെ എന്താവശ്യവും അള്ളാഹു അറിയും, അലീം അറിയും. ആ ബലിഷ്ടമായ കയറിൽ പിടിക്കുന്നവന്റെ ഏത് വിളിയും അള്ളാഹു കേൾക്കും. അവന് ഏതാവശ്യം അല്ല കേൾക്കും. ആ ബലിഷ്ടമായ കയറിൽ പിടിക്കുന്നവന്റെ ഏതാവശ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശരിക്കും അള്ളാഹുവിന്റെ ഒരു പാശത്തെ മുഴുവൻ പിടിക്കാം, കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. ദൈവേതര ദുശക്തികളും അള്ളാഹു അല്ലാത്ത നിയമവ്യവസ്ഥയുടെ വക്താക്കളുടെ സിദ്ധാന്തങ്ങളെയും തിരസ്കരിക്കുക എല്ലാ. കാരണം നമ്മൾ എങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കി, അള്ളാഹു താല ഒരു വ്യവസ്ഥ വന്നിരിക്കും, ആ വ്യവസ്ഥ പറ്റൂല എന്ന് മറ്റൊരു വ്യവസ്ഥ എങ്ങനെ സ്വീകരിക്കുക? അള്ളാഹു താല ഒരു സാമ്പത്തിക വ്യവസ്ഥ വന്നു, അതിനേക്കാൾ മികച്ചൊരു സാമ്പത്തിക വ്യവസ്ഥ അല്ലാത്ത ഒരാൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റൂല. മനുഷ്യനെ സൃഷ്ടിച്ച്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, സകല വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശമുള്ള, എല്ലാത്തിന്റെയും പരമാധികാരമുള്ള അള്ളാഹു താല ഒരു വ്യവസ്ഥ തന്നാൽ അതിനെ വെല്ലുന്നൊരു വ്യവസ്ഥയില്ല. ആ വ്യവസ്ഥ പറ്റൂല എന്നറിഞ്ഞ് മാറ്റി മറ്റൊരാളെ വ്യവസ്ഥ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ താഹൂത്തിന് അംഗീകരിക്കാന്ന്, താഹൂത്തിന് അംഗീകരിക്കാന്ന്. അതേസമയം ഒരാൾ ചെയ്യുന്ന ഇവിടെ പറഞ്ഞ എന്താ പറഞ്ഞാൽ, അത്തരം താഹൂത്തുകളെ മുഴുവൻ തിരസ്കരിക്കുകയും അള്ളാഹുവിൽ മാത്രം വിശ്വാസം കേന്ദ്രീകരിക്കുകയും ചെയ്ത ആൾ യഥാർത്ഥത്തിൽ ബലിഷ്ഠമായ കയറിനെയാണ് പിടിച്ചിരിക്കുന്നത്. അയാൾ ബലിഷ്ഠമായ കയറാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഒരിക്കലും അത് അറ്റുപോയില്ല. അയാളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ആവശ്യങ്ങളും അള്ളാഹു അറിയും. അയാളുടെ ഏതാവശ്യങ്ങളും അള്ളാഹു താല കേൾക്കും എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. മനസ്സിലായി ഉണ്ടാവും വിചാരിക്കും നന്നായിട്ട്. ഇതിൽ നമ്മള് നമ്മുടെ ഒരു നിലപാട് ഏത്, പ്രത്യേകിച്ച് പ്രബോധകർ എന്ന നിലക്ക് പ്രബോധിത സമൂഹത്തോടൊക്കെ നമ്മൾ, മുസ്ലിം സമൂഹത്തോടൊക്കെ നമ്മൾ ശരിക്കും പറയേണ്ടത്, ഞങ്ങൾക്ക് ഈ ദീനിൽ ഒരാളെ കൂട്ടേണ്ട കാര്യമില്ല. 150 കോടി മുസ്ലിങ്ങൾ ഉണ്ടായി, 190, 200 കോടി ആക്കണമെന്നൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ആക്കായിരുന്നു. സത്യത്തിന്റെ വഴി കണ്ട് ഓരോരുത്തർക്കും സ്വതന്ത്രമായി വരാനുള്ള അവകാശം, സ്വന്തം മക്കളെ പോലും വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ, വിശ്വാസപരമായി അടിച്ചേൽപ്പിക്കാൻ ബാധ്യതയില്ല. എന്നേരത്തെ മക്കൾ നിസ്കരിക്കുമ്പോ മോനെ നിസ്കരിക്കുന്ന നിർബന്ധിക്കേണ്ടി വരും. അത് മോൻ ഉള്ളിൽ വന്നാളാ, അവൻ ആ ആദർശത്തിന്റെ ഉള്ളിലുള്ള വ്യക്തിയാണ്. അയാൾ വ്യവസ്ഥകൾ പാലിക്കണം, അത് വേറെ കാര്യം. പക്ഷെ അവിശ്വാസിയായ ഒരു മകനാണ് ഒരാൾക്കുള്ളതെങ്കിൽ, അവിശ്വാസിയായ ഒരു ഉമ്മയോ അപ്പയാണ് ഒരാൾക്കുള്ളതെങ്കിൽ, അവരെ വിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധിക്കൽ ഇസ്ലാമികമായി തെറ്റാണ്, കുറ്റാണ്. അത് ഇസ്ലാമിലില്ല. ഒരു നിലക്കും ഇതൊരാളെയും അടിച്ചേൽപ്പിക്കുന്ന ദർശനം അല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. ഇൻഷാല്ലാ. അടുത്തായത് നോക്കൂ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതിലൻ നൂർ والذين كفروا أولياؤهم الطاغوت يخرجونكم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونكم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. ഞങ്ങളോട് അടുക്ക ഒരു കാര്യം പറയാം. നമ്മള് ആയത്തുൽ കുർസി, പിന്നെ ഈ ഇക്രാഹ ഫിദ്ദീനി ആയത്ത്, പിന്നെ ഈ ആയത്ത്, മൂന്നായത്ത് ഇത് കാണാതെ പഠിക്കുക. എന്നിട്ട് നിസ്കാരത്തിൽ സ്ഥിരമായി ഓതാം. ഒരു മൂന്നായത്തെങ്കിലും വേണം നിസ്കാരത്തിൽ ഓതാം. അപ്പൊ ഒരു ഹിഫ്ലിന്റെ ഒരു ഇത് വർക്കാണ് ഞാൻ. ആയത്തെ കുറിച്ച് നമ്മൾ ഏതാണ്ട് കാണാൻ പഠിച്ചു. ഇത് ഇപ്പൊ നമ്മൾ പലതവണ പഠിക്കുമ്പോൾ കാണാതെ പഠിക്കും. എന്നിട്ട് അത് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ സ്ഥിരമായി ഓതാം. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിലൊക്കെ ഓതാം. മറ്റേ ആണുങ്ങൾ ഏതായാലും ജമാഅത്ത് നിസ്കാരം അല്ലേ, പിന്നെ ആൾക്ക് ഒറ്റയ്ക്ക് ഓതാൻ പറ്റില്ല. ആണുങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള ഫർ നിസ്കാരം കേട്ടോ. ഹക്ക ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ തരാം, ഒരു മൂന്നായത്തങ്ങോട്ട് കാണാതെ പഠിക്കാം. എല്ലാ ആയത്തും പറയണമെന്നില്ല, ഒരു ആയത്തും തേനൊന്നും കാണാതെ പഠിക്കാൻ നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ മൂന്നായത്തെ നമ്മളങ്ങോട്ട് കാണാതെ പഠിച്ചേക്കാം. അല്ലാഹു അല്ലാഹു വലിയുല്ലദീന ആമനു, വലിയ രക്ഷാധികാരിയാണ് അല്ലാഹു, രക്ഷാധികാരിയാകുന്നു. അല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ. യുഖ്രിജുഹും, അവൻ അവരെ പുറപ്പെടുവിപ്പിക്കുന്നു. മിനൽ ളുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇളന്നൂരി വെളിച്ചത്തിലേക്ക്. വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ. ഔലിയാഉഹും, അവരുടെ മിത്രങ്ങൾ. അത്താവൂത്ത്, ദൈവേതര ദുശക്തികളാണ്. യുഹ്രിജൂനഹും, അവർ അവരെ പുറത്തു കൊണ്ടുവരുന്നു. മിനന്നൂരി, വെളിച്ചത്തിൽ നിന്ന്. ഇലൽ, ഇലൽ ളുലുമാത്ത്, അന്ധകാരങ്ങളിലേക്ക്. ഉലായിക കൂട്ടർ അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ഖാലിദൂൻ, സ്ഥിരവാസികളാണ്. വളരെ എളുപ്പമാണ്, ഇതിൽ ഒരു പുതിയ പദവും പഠിക്കാനില്ല. അല്ലാഹു അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ ബന്ധുക്കൾ രക്ഷാധികാരിയാകുന്നു. അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. അല്ലാഹു സത്യവിശ്വാസികളുടെ മിത്രമാകുന്നു. യുഹ്രിജുഹും, അവൻ അവരെ പുറത്തു കൊണ്ടുവരുന്നു. മിനല്ലുലുമാത്തി, അന്ധകാരങ്ങളിൽ നിന്ന്. ഇലന്നൂർ, വെളിച്ചത്തിലേക്ക്. യുഹ്രിജൂനഹു വല്ലദീന കഫറു, എന്നാൽ അവിശ്വാസികളാകട്ടെ. ഔലിയാഉഹും, അവരുടെ രക്ഷാധികാരികൾ. അത്താവൂത്ത്, ദൈവേതര ദുശക്തികളാണ്. യുഹ്രിജൂനഹും, അവർ അവരെ പുറത്തു കൊണ്ടുവരുന്നു. മിനന്നൂരി, വെളിച്ചത്തിൽ നിന്ന്. ഇലൽ ളുലുമാത്ത്, ഇരുട്ടുകളിലേക്ക്, അന്ധകാരങ്ങളിലേക്ക്. ഉലായിക അക്കൂട്ടർ അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളാണ്, നരകവാസികളാണ്. ഹും ഫീഹാ, അവർ അതിൽ നിത്യവാസികളാണ്. ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും അർത്ഥം അല്ലേ? ഒന്ന് നോക്കൂ, അപ്പെന്താ പറഞ്ഞേ? അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. എന്താ നമ്മളെ രക്ഷാധികാരിയും നമ്മളെ രക്ഷകനുമായിട്ടുള്ളത്? സർവാധിരാജനായ റബ്ബാണ്. അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതും അവർക്കെല്ലാ മാർഗദർശനം നൽകുന്നതൊക്കെ അല്ലാഹുവാണ്. നമ്മൾ ആരെ നേതാവായി സ്വീകരിച്ച് അല്ലെങ്കിൽ മാർഗദർശകനായി സ്വീകരിച്ച്? അല്ലാഹുവിനെയാണ്. നമുക്ക് വഴി കാണിച്ചു തരുന്നത് അല്ലാഹുവാണ്. നമ്മുടെ രക്ഷാധികാരി യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. വലിയ നമ്മൾ നിസ്സാര സംഗതിയല്ല അത്. ഏതെങ്കിലും ഒരു ദുർബല ശക്തിയുടെയോ ഏതെങ്കിലും അല്പജ്ഞാനിയുടെയോ അല്ല രക്ഷാധികാരം സ്വീകരിച്ചിട്ടുള്ളത്. സകല മനുഷ്യരെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ഹയ്യുൽ ഖയ്യൂമായ അലീമായ അളീമായ ആ അർശിന്റെ അധിപനായ എല്ലാം അറിയുന്നവനായ വിജ്ഞാനത്തിന്റെ എല്ലാ അർത്ഥത്തിനും എല്ലാ അറിവുമുള്ള സർവജ്ഞനായ റബ്ബിലാണ് നമ്മൾ രക്ഷാധികാരം സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് സത്യവിശ്വാസികൾ. അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? യുഹ്രിജൂനഹും മിനൽ ളുലുമാത്ത്, യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ. യുഹ്രിജുഹും, അവൻ അവരെ പുറത്തു കൊണ്ടുവരുന്നു. മിനൽ ളുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന്. ബഹുവചനായിട്ട് പറഞ്ഞു, എല്ലാവിധ അന്ധകാരങ്ങൾ, തിന്മയുടെ വഴികൾ ഒരുപാടുണ്ട്. അത് ഭൗതിക വ്യവസ്ഥകളായിട്ടുണ്ട്, ശിർക്കൻ വ്യവസ്ഥകളായിട്ടുണ്ട്, കുഫ്ർ വ്യവസ്ഥകളായിട്ടുണ്ട്, ദൈവനിഷേധത്തിന്റെ വ്യവസ്ഥകളായിട്ടുണ്ട്, അക്രമത്തിന്റെയും അരാജകത്തിന്റെയും വ്യവസ്ഥകളുണ്ട്, അധാർമികതയുടെ വ്യവസ്ഥയുണ്ട്, അന്ധവിശ്വാസത്തിന്റെ വ്യവസ്ഥയുണ്ട്. അത്തരം സകലമായ അന്ധകാരങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിച്ച് ഇലന്നൂർ, സ്ലാമാകുന്ന വെളിച്ചം. അതൊന്നേ ഉള്ളൂ, നൂറേകവചന. ആ വെളിച്ചത്തിലേക്ക് അല്ലാഹു തആല, കാരണം നമ്മുടെ രക്ഷാധികാരി ആരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ട് അവനെ രക്ഷാധികാരം സ്വീകരിച്ച സത്യവിശ്വാസികൾ അല്ലാഹു തആല സകലമായ ഇരുട്ടുകളിൽ നിന്നും വിമോചിപ്പിച്ച് അടിസ്ഥാന വെളിച്ചത്തിലേക്ക് അല്ലാഹു തആല നയിക്കുന്നു. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ, സകലമായ ഇരുട്ടുകളിൽ നിന്നും വിമോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് നയിപ്പിക്കുന്നു അല്ലാഹു. അതേസമയം വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളാകട്ടെ, അവര് രക്ഷാധികാരിയായി സ്വീകരിച്ചതാരെയാണ്? ഔലിയാഉഹും താഊത്ത്, അവരുടെ രക്ഷാധികാരികൾ താഹൂത്ത് ബഹുവചനായിട്ടാണ് അവിടെ താഹൂത്ത് പ്രയോഗിക്കുന്നത്. ദൈവേതര ദുശക്തികളാണ് അത്. ചിലര് മനുഷ്യരാണ്, ചിലര് ബിംബങ്ങളാണ്, ചിലര് തങ്ങളുടെ സിദ്ധാന്തങ്ങളാണ്. അങ്ങനെ പല പല താഹൂത്തുകളെയാണ് രക്ഷാധികാരിയായി സ്വീകരിച്ചത്. തങ്ങൾക്ക് രക്ഷപ്പെടാനും തങ്ങളെ നയിക്കാനുമുള്ള മാർഗത്തിന്റെ മാർഗദർശനമായി അവരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെതല്ലാത്ത പരിധി ലംഘിച്ചവരാണ് താഹൂത്ത്. അതാണ് താഹൂത്തിന്റെ ഒരർത്ഥം. തഹ എന്നുള്ളതിൽ നിന്ന് വന്ന ക്രിയാരൂപതാണ്. അങ്ങനെ പരിധി ലംഘിച്ച ആൻ അള്ളാഹുവിന്റെ അടിമയാണെന്നതിന്റെ പരിധി ലംഘിച്ച് അള്ളാഹുവിന്റെ പരമാധികാരത്തിലേക്ക് ചമഞ്ഞ ആളുകളാണ് താഹൂത്ത്. അവരുണ്ടാക്കി അവരെയാണ് ഇവർ ഔലിയായിട്ട് സ്വീകരിച്ചത്. അവരെയാണ് ഈ സത്യനിഷേധികൾ ഔലിയായി സ്വീകരിച്ചത്. വലിയന്റെ ജമാണ് ഔലിയ. അതിന്റെ അവരെയാണ് രക്ഷാധികാരികളായി സ്വീകരിച്ചത്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? യുഹ്രിജൂനഹും മിനന്നൂരി ഇലസ്സുലുമാത്ത്. അവർ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അല്ലെ, വെളിച്ചത്തിൽ നിന്ന് മിനന്നൂരി, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് അവരെ നയിക്കും. ഏകനായ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മഹത്തായ വെളിച്ചത്തിൽ നിന്ന് വിദ്ധിതങ്ങളായ ഇരുട്ടുകളിലേക്ക്, അധർമ്മത്തിന്റെ, അരാജകത്വത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, കുഫറിന്റെ, ശിർക്കിന്റെ, അതേപോലെ തന്നെ എല്ലാ തിന്മയുടെയും ഇരുട്ടുകളിലേക്കാണ് ഈ താഹൂത്തുകൾ മനുഷ്യരെ നയിക്കും. ഏത് വ്യവസ്ഥക്ക ലോകത്തെ മനുഷ്യരെ രക്ഷിക്കാൻ കഴിഞ്ഞത്? 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഉദയം ചെയ്ത ഭൗതിക വ്യവസ്ഥകളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. അവസാനം മനുഷ്യരെ നാശത്തിൽ കൊണ്ടെത്തിക്കുക. അവസാനം മനുഷ്യർക്ക് ഒരു ഗുണവും ചെയ്തില്ലല്ലോ. വലിയ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളായിട്ടും സാമ്പത്തിക സിദ്ധാന്തങ്ങളായിട്ടും രംഗത്ത് വന്ന അള്ളാഹുവിന്റെ സിദ്ധാന്തങ്ങൾക്ക് പകരമായി രംഗത്ത് വന്നവരൊക്കെ പരാജയപ്പെട്ടില്ല. അവ ഉദയം ചെയ്ത ഈ ചില്ലങ്ങളിൽ തന്നെ 6 അടി മണ്ണിൽ കുളിച്ചു മുടപ്പെട്ടില്ലേ? അതേസമയം അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ 14 നൂറ്റാണ്ടും പറഞ്ഞ ജീവിത വ്യവസ്ഥ ഇന്നും പ്രോജ്ജലമാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പോലും തകരാറൊക്കെ സംഭവിച്ചിരിക്കാം, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നും ഇസ്ലാമിന്റെ കുടുംബവ്യവസ്ഥ, സാമൂഹിക വ്യവസ്ഥ, ധാർമ്മിക വ്യവസ്ഥ, സദാചാര വ്യവസ്ഥ, ജീവിത വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ അത്യുജ്ജലമാണ്, പ്രോജ്ജലമാണ്. ആധുനിക ലോകത്തിലെ മനുഷ്യരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാനും അവരെ വിമോചിപ്പിക്കാനും ഹെൽപ്പുള്ള ഒരു വ്യവസ്ഥ ഇസ്ലാമാണ്. ഇസ്ലാം തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ നൂറാണ്. ഈ വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്നത്, വലിയായി സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഈ വ്യവസ്ഥ അംഗീകരിച്ചവരുടെ വലിയ അള്ളാഹുവാണ്. കാരണം ആ അള്ളാഹു യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ്. അതേസമയം അള്ളാഹു അല്ലാത്തവരുടെ വ്യവസ്ഥകൾ ഇരുട്ടുകൾ, വെളിച്ചത്തിൽ നിന്ന് മനുഷ്യരെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. ഞാൻ വിശദീകരിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ചെയ്തത് മദ്യത്തിൽ നിന്ന് മദ്യമില്ലാത്തൊരു ലോകത്തിലേക്കാണ് നയിച്ചത്. സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് സാമ്പത്തിക വിശുദ്ധിയിലേക്കാണ് നയിച്ചത്. ഇസ്ലാം ലൈംഗിക രാജകത്വത്തിൽ നിന്ന് ധാർമ്മിക പാതിവൃത്യത്തിലേക്കാണ് നയിച്ചത്. അതേസമയം ഭൗതിക വ്യവസ്ഥകളോ ഇതിനെയൊക്കെ ലംഘിച്ച് വീണ്ടും മദ്യത്തിലേക്ക്, വീണ്ടും അരാജകത്വത്തിലേക്ക്, വീണ്ടും തിന്മയിലേക്ക്, വീണ്ടും ചതിയിലേക്ക്, വഞ്ചനയിലേക്ക്, തിന്മയിലേക്കാണ് നയിച്ചത്. യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ. അതേസമയം യുഹ്രിജൂനഹും മിനന്നൂരി ഇലൽ ളുലുമാത്ത്, അവര് വെളിച്ചത്തിലെ നിരട്ടിലാണ്. ഉലായിക അസ്ഹാബുന്നാർ, അല്ലാഹു അല്ലാത്തവരെ രക്ഷാധികാരിയായി സ്വീകരിച്ചവര്, താവൂത്തുകളുടെ മാർഗം പിൻപറ്റിയവര്, താവൂത്തുകളുടെ വ്യവസ്ഥകളെ പിന്നാലെ പോയ ആളുകൾ, ഉലായിക കൂട്ടർ അസ്ഹാബുന്നാർ, അവരാണ് നരകത്തിന്റെ ആളുകൾ. ഹും അവർ ഫീഹാ, നരകത്തിൽ ഖാലിദൂൻ, ശാശ്വതരാണ്, ആ നരകമെന്നൊന്നും നിലനിൽക്കുന്നവരാണ്. ആ നരകത്തിൽ അവരിൽ ലാബിസീന ഫീഹാ അഹ്ഖാബ, യുഗങ്ങളോളം ജീവിക്കേണ്ടി വരും. ആ നരകത്തിലേക്കാണ് അവരവസാനം പതിക്കുക. ഇരുട്ടിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച ആളുകൾ അവസാനം ചെന്ന് പതിക്കുന്നത് കുരാ, ഏറ്റവും വലിയ കഠിനകടോരമായ നരകശിക്ഷയിലായിരിക്കും. ഇതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഇനി ഒരായത്തും കൂടി, ആ ആയത്തില് ഒരു താഹൂത്തിന്റെ നല്ല ഉദാഹരണം അള്ളാഹു തആല വിശദീകരിച്ചു തരികയാണ്. ഒരു ഉദാഹരണമല്ല, 2-3-4 ഉദാഹരണങ്ങളുണ്ട്. ഇനിയുള്ള ആയത്തിൽ 1-2 ഉദാഹരണങ്ങളുണ്ട്. അത് ഇനിയുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം തന്നെയാണ്, താഹൂത്ത് എങ്ങനെയാണ് മനുഷ്യന്മാരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണം. അലം തറയിലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അന്നാതാഹുല്ലാഹുൽ മുൽക്ക ഇദ് ഖാല ഇബ്രാഹീം റബ്ബിയല്ലദീ യുഹീ വയുമീത് ഖാല അന ഉഹീ വഉമീത് ഖാല ഇബ്രാഹീം ഫഇന്നല്ലാഹ യഹ്ദി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിത്തല്ലദീ കഫറ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. വളരെ എളുപ്പമാണ്, വേഗം മനസ്സിലാവും. അലം തറ, നീ കണ്ടില്ലേ, അലംതറ നീ കണ്ടിട്ട് നീ കണ്ടില്ലേ, നീ കാണുന്ന നോക്കുന്നില്ലേ, ഇലല്ലദീഹാജ ന്യായവാദം നടത്തിയവനെ തർക്കിച്ചവനെ നീ കണ്ടില്ലേ, ഇബ്രാഹിമിനോട് ന്യായവാദം നടത്തിയ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ നീ കണ്ടില്ലേ, ഫി റബ്ബിഹി അദ്ദേഹത്തിന്റെ റബ്ബിന്റെ കാര്യത്തിൽ തന്റെ നാഥന്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ നീ കണ്ടില്ലേ, അന്നാത്താഹുല്ലാഹുൽ മുൽക്ക് ഈ തർക്കത്തിന് അവന് കാരണമാക്കിയത് എന്താണെന്നറിയോ, അന്നാത്താഹുല്ലാഹു അവന് അള്ളാഹു നൽകിയതിനാൽ അൽ മുൽക്ക് രാജത്വം രാജാധികാരം നൽകിയതിനാൽ അവന് ആ രാജാധികാരത്തിന്റെ പിൻബലത്തിലാണ് അവൻ ഈ തർക്കത്തിന് മുതിർന്നത്. എന്താ തർക്കം? ആ എന്താണ് ചെയ്തത്? അലം തറ നീ കണ്ടില്ലേ, ഇലല്ലദീഹാജ തർക്കിച്ചവനെ നീ കണ്ടില്ലേ, ഇബ്രാഹിമിനോട് ഫീ റബ്ബിഹി തന്റെ റബ്ബിന്റെ കാര്യത്തിൽ അന്നാത്താഹുല്ലാഹുൽ മുൽക്ക് അവന് അധിക രാജാധികാരം നൽകിയതിനാൽ എന്താണ് ഇത്? ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ യുഹി, റബ്ബി എന്റെ നാഥൻ, റബ്ബിയ എന്റെ നാഥൻ, അല്ലദീ യുഹി ജീവിപ്പിക്കുന്നവനാണ്, വയുമീത്തു മരണം മരിപ്പിക്കുന്നവനുമാണ് മരണപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് എന്നർത്ഥം. കാല അപ്പോൾ ആ ധിക്കാരി പറഞ്ഞു, അന ഉഹിയെ ഞാനും ജീവിപ്പിക്കുന്നു, ഉമീത്തു ഞാനും മരിപ്പിക്കുകയും ചെയ്യുന്നു. കാല ഇബ്രാഹിമു, അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു അവൻ വരുന്നു, അവൻ കൊണ്ടുവരുന്നു, ബിശംസി സൂര്യനെ, മിനൽ മശ്രിക്ക് കിഴക്ക് നിന്നാണ് സൂര്യൻ അള്ളാഹു കൊണ്ടുവരുന്ന ഉദിപ്പിക്കുന്നത്. അതിനാൽ നീ കൊണ്ടുവാ, മിനൽ മഗ്‌രിബി പടിഞ്ഞാറ് നിന്നൊന്ന് കൊണ്ടുവാ. ഫബുഹിത്ത അപ്പോൾ സ്തംഭിച്ചു, പരിഭ്രമിച്ചു, അല്ലെങ്കിൽ പിന്നെ ഉത്തരമുട്ടി, നല്ല വാക്കതാണ് ഉത്തരമുട്ടി. അല്ലദി കഫറ അവിശ്വസിച്ചവൻ, വല്ലാഹു അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങൾ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല. വിഷയങ്ങൾ കേട്ടിടൊക്കെ ഉണ്ടാവും അല്ലേ? ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഊർ പട്ടണത്തിലെ രാജാവായിരുന്ന ഇബ്രാഹിം നബിയുടെ കാലത്തെ ഊർ പട്ടണത്തിലെ രാജാവായിരുന്ന നംറൂദിനെ കുറിച്ചാണെന്നാണ് എല്ലാ പുസ്തകങ്ങളും ഏതാണ്ടൊക്കെ പറയും. ഞാൻ തന്നെ അല്ല ആവണമെന്നില്ല, ഒരു ഇതാരാണ് ഈ രാജാവ് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുമായി ചേർത്ത് പറഞ്ഞത് കൊണ്ട് അത് നംറൂദ് ആയിരിക്കും എന്നാണ് എല്ലാ മുഫസ്സിറുകളും വിശദീകരിക്കും. ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തില് പിന്നെ ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അതേസമയം തൽമൂദിൽ ഇതിനെ കുറിച്ച് വിശദീകരിക്കും. തൽമൂദ് എന്ന് പറഞ്ഞത് ഈ ക്രിസ്തുമതത്തിന്റെ ആദ്യകാലങ്ങളിൽ യഹൂദ പണ്ഡിത ശ്രേഷ്ഠന്മാർ രചിക്കപ്പെട്ട യഹൂദ ഗ്രന്ഥങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൽമൂദ് എന്ന് പറയുന്നത്. ആ തൽമൂദിൽ വിശദമായി തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും ശരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തൗഹീദിന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായും ആ ജനത അവര് വിഗ്രഹാരാധകരായ ഒരു ജനതയായിരുന്നു എന്ന് മാത്രമല്ല, നംറൂദ് സൂര്യദേവന്റെ പ്രതിനിധിയായ രാജാവാണെന്ന ധാരണയിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഞാൻ ഒരു ഒന്നാംകിട താവൂത്താണ്, എന്റെ കീഴിലായിരിക്കണം ജനങ്ങളൊക്കെ. ഞങ്ങളോ ഫിറാവുന്ന എല്ലാവരും അങ്ങനെ തരുന്നു. ഫിറാവുൻ എന്താ പറഞ്ഞു, ഞാൻ റബ്ബുക്കുമല്ലാവല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന വാദമായിരുന്നു കേൾക്കുണ്ടായിരുന്നത്. എനിക്ക് ഞാനല്ലാതെ വേറൊരു ഇലാഹുള്ളതായിട്ട് എനിക്ക് അറിയില്ല എന്ന് വാദിച്ച ആളാണ് ഫിറാവിന്. അന്ന് പറഞ്ഞാൽ അവരുടെ അർത്ഥം ഞങ്ങളാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിലല്ല, ഞങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം ഈ രാജ്യത്തെ ജനത ജീവിക്കേണ്ടത്, ഞങ്ങൾക്കാണ് അടിമപ്പെട്ട് ജീവിക്കേണ്ടത്, അള്ളാഹുവിനുള്ള അടിമത്തത്തിന് പകരം ഞങ്ങളുടെ അടിമത്തമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ബാധിച്ച താവൂത്തുകളാണ് അവർ. അപ്പൊ ആ താവൂത്തുകൾ അതേപോലത്തെ ഒരു താവൂത്താണ് ഈ നംറൂദ്. നംറൂദിന്റെ വാദഗതിയും അതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ ജനതയിൽ വിഗ്രഹാരാധനയായിരുന്നു കാര്യമായി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് ആസർ വിഗ്രഹങ്ങൾക്ക് ദിവ്യത്വം നൽകുന്ന മുഖ്യ പുരോഹിതനും അദ്ദേഹം നംറൂദിന്റെ കൊട്ടാരത്തിലെ വലിയ ആളുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ വീട്ടിന്റെ അധികാര പരിധിയിലുള്ള വിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് യാതൊരു ശക്തിയും ഇല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി. വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി കൊണ്ടെന്ന് വെച്ചോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ആരാണ് വിഗ്രഹങ്ങളെ കാലുമ്പാലിയത്തിനായ ഇബ്രാഹിം ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി എന്നെ പറയുന്നുണ്ട്, എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്, വലിയ വിഗ്രഹത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കണല്ലേ, ഈ ചെറിയ വിഗ്രഹങ്ങളെ തച്ചുടക്കുന്നത് ആരാണ്? അദ്ദേഹത്തോട് ആ വലിയ വിഗ്രഹത്തോട് ചോദിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹാരാധനയുടെ മണ്ടത്തരവും പൊള്ളത്തരവും അവരെ ബോധ്യപ്പെടുത്തിയായിരുന്നു. പക്ഷെ അവരത് വലിയ ഗൗരവത്തിനെടുത്തു, ഇബ്രാഹിം നബിയെ പ്രതിചേർത്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിചാരണക്കായി കൊണ്ടുവന്നു. ആ ഒരു ഘട്ടത്തിലായിരിക്കണം ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോ ഈ വിഗ്രഹാരാധനയുടെ ദിവ്യത്വത്തെയും നംറൂദിന്റെ പരമാധികാരത്തെയും ഒക്കെ നിഷേധിച്ചപ്പോൾ സ്വാഭാവികമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് നംറൂദ് ചോദിച്ചൊരു ചോദ്യമായിരിക്കുമെങ്കിൽ നീ പറയുന്ന റബ്ബാരാ, നീ പറയുന്ന റബ്ബാരാണ്, ഞങ്ങളല്ലേ റബ്ബ്. ഇത് പണ്ട് ഫിറാവിന് ചോദിച്ചിട്ടുണ്ട്, കാലം റബ്ബുക്കുമായ മൂസ, ഏ മൂസ നീ പറയുന്ന റബ്ബാരാണ്, അതിന് റബ്ബുലല്ലാത്ത എന്ന് മൂസ നബി അലൈഹി സ്വലാം മറുപടി കൊടുക്കുന്നു. എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എല്ലാത്തിനും മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാണ് റബ്ബ് എന്ന് മൂസ നബി അവിടെ പറയും. എന്നതുപോലെ നംറൂദും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചിരിക്കുമെങ്കിൽ നീ പറയുന്ന റബ്ബാരാ, ഈ വിഗ്രഹങ്ങളും ഞാനൊന്നല്ല റബ്ബെങ്കിൽ പിന്നെ നീ പറയുന്ന റബ്ബാരാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബാകാൻ യോഗ്യൻ റബ്ബി അല്ലദീ യുഹീ വഉമീത്, ആരാണോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവനാണ് യഥാർത്ഥത്തിൽ റബ്ബാകാൻ യോഗ്യൻ. അവർക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മേൽ പരമാധികാരം. ആരാ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണല്ലോ ആ സൃഷ്ടികളുടെ മേൽ പരമാധികാരം പറയാനുള്ള അധികാരം. ഇത് പറഞ്ഞപ്പോൾ ഒരു വളരെ ചീപ്പായ ഒരു ന്യായവാദം ഇയാൾ ഉന്നയിച്ച, ഞാനും കൊല്ലുന്നുണ്ടല്ലോ, ഞാനും ജീവിപ്പിക്കുന്നുണ്ടല്ലോ, ആളുകളെ ഞാനും കൊല്ലാറുണ്ട്, കൊല്ലാണ ആളെ ഞാൻ മരിപ്പിക്കുന്നു, കൊല്ലാത്ത ആളുകളെ ഞാൻ ജീവിപ്പിക്കുന്നു. ഇത് പിന്നെ പല ഉദ്ധരണികൾ പറയുന്നുണ്ട്, ഒരാളെ കൊണ്ടുവന്നു, രണ്ടാളെ കൊന്നു, ഒരാളെ കൊന്നു, മറ്റാളെ ഒരാളെ കൊന്നു, മറ്റാളെ കൊല്ലാതിരുന്നപ്പോ ഞാൻ കൊന്നില്ലേ ജീവിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ ഉദ്ധരണികളുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇയാൾ ഈ വാദമാണ് ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ എനിക്ക് കൊല്ലാനും കൊല്ലാതിരിക്കാനുമുള്ള അധികാരമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്റെ ഉറപ്പാണെന്നാണ്. അപ്പൊ ഏതായാലും ഇബ്രാഹിം നബി അയിമ തൂങ്ങി നിന്നില്ല, പകരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉടനെ തന്നെ മറ്റൊരു വാദം ഉന്നയിച്ചു. എങ്കിൽ എന്റെ റബ്ബ്, എന്റെ റബ്ബ് കിഴക്ക് നിന്നാണ് സൂര്യനെ കൊണ്ടുവരുന്നത്, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കിഴക്കുന്നാണ്. എങ്കിൽ പൗത്യ ബിഹാബി നിർമ്മാണം, നീ ഒരു കാര്യം ചെയ്യ്, പടിഞ്ഞാറുന്നു സൂര്യനെ കൊണ്ടുപോവാ. അങ്ങനെ പരമാധികാരം ഉണ്ടെങ്കിൽ അങ്ങനെയാണോ? നിനക്ക് ആകാശ ലോകത്ത് പ്രത്യേകിച്ച് ഇയാൾ സൂര്യദേവന്റെ പ്രതിനിധിയാണ്, സൂര്യനെ പ്രസാദിപ്പിച്ചിരിക്കുന്നു, സൂര്യനാണ് തന്നെ ദൈവമായി ഇവിടേക്ക് നിശ്ചയിച്ചെന്നൊക്കെ വാദിക്കുന്ന സൂര്യദേവന്റെ അവതാരമായ നിഗളിക്കുന്ന മനുഷ്യനാണ് ഇയാള്. അപ്പൊ ഇയാള് സ്വാഭാവികമായിട്ടും അതാണ് സൂര്യന്മ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞിരിക്കാൻ സാധ്യത. എന്തായാലും ശരി, ഇത് പറഞ്ഞപ്പോ പിന്നെ അയാൾക്ക് ഉത്തരം കിട്ടി, ഫബുഹ്തല്ലദീ കഫർ, അയാൾക്ക് വേറെ മറുപടി പറയാനില്ല. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്തരം അക്രമികൾ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ താഗൂത്തുകൾ മനുഷ്യരെ അബദ്ധജടിലമായ വിട്ടിത്തപരമായ കാര്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും മനുഷ്യരെ തെറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ താഗൂത്തുകൾ ചെയ്യുക. പരമമായ അള്ളാഹുവിന്റെ പരമാധികാരത്തെ നിഷേധിക്കാനാണ് താഗൂത്ത് ശ്രമിക്കുക. അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കാനാണ് താഗൂത്ത് ശ്രമിക്കുക. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് സ്വയം താഗൂത്ത് ചമഞ്ഞ് നടന്ന നംറൂദ്. ആ നിലപാട് ഇങ്ങനെയാണെന്ന് ഖുർആൻ ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കും. അപ്പൊ മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ ശരി. ഒന്നും കൂടി എന്റെ അർത്ഥം ആണെങ്കിൽ പറഞ്ഞുതരാം. ഒന്ന് നോക്കൂ, വൈ അലം തറ, നീ കണ്ടില്ലേ, നീ കണ്ടില്ലേ, ഇലല്ലദീ ഹാജ, ന്യായവാദം ചെയ്തവനെ, ഇബ്രാഹിം ഇബ്രാഹിമിനോട്, ഫീ റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ റബ്ബിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ റബ്ബിന്റെ കാര്യത്തിൽ, അന്നാത്താഹുല്ലാഹുൽ മുൽക, അയാൾക്ക് രാജാധികാരം നൽകിയതിനാണ്. ആ രാജാധികാരം കിട്ടിയപ്പോഴും ഇവർക്ക് തോന്നി അങ്ങനെയുള്ള ഇവിടെ ആൾക്ക് ഞാൻ എന്നാൽ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരം കിട്ടുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ നികളിക്കലൊക്കെ തോന്നും. തങ്ങളാണ് എല്ലാ അധികാരത്തിന്റെയും ഇത്. ചിലക്ക് അധികാരം കിട്ടുമ്പോ ഇസ്ലാമിന്റെ മൂല്യങ്ങളെല്ലാം ചില ആൾക്കാർ തിരസ്കരിക്കുന്നില്ലേ, എന്തല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ വേറെ നിനക്ക് ആയിപ്പോട് പറയുന്നില്ല. അപ്പൊ അതാണ് ഇയാളെയും ഈ ഗർഭാണ് ഇയാളെയും താൻ താഗൂത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. മുൽക്ക് കിട്ടിയതിന്റെ പേരിൽ, താൽക്കാലികമായ ഭൂമിയുടെ രാജാധികാരം കിട്ടിയതിന്റെ പേരിലാണ് താഗൂത്താകാനുള്ള ഇയാളുടെ ശ്രമം നടന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതുക്കാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹീ വയുമീത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു കാല. അപ്പൊ ആ നിഷേധി പറഞ്ഞു, തർക്കികൻ പറഞ്ഞു, അന ഉഹീ വയുമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. കാല ഇബ്രാഹിം, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഅതീ, അവൻ വരുന്നു കൊണ്ടുവരുന്നു, ബിശംസി മിനൽ മശ്രിഖി, സൂര്യനെ കിഴക്ക് നിന്ന്, ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ ഒന്ന് കൊണ്ടുവാ മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന്, ഫബുഹിത്തല്ലദീ കഫർ, അപ്പൊ സത്യനിഷേധിയുടെ ഉത്തരം കിട്ടി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്ര അക്രമികാരികളായ ആളുകൾ അള്ളാഹു ഇത്രയും സന്മാർഗം വ്യക്തമായി കാണിച്ചു കൊടുത്താൽ സന്മാർഗം സ്വീകരിച്ചില്ല, അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കില്ല എന്നാണ് പറഞ്ഞത്. പരിശാദായി മൂന്ന് ആയത്തുകൾ നന്നായി പഠിക്കുക, കഴിയുമെങ്കിൽ ആ ആയത്തിൽ കുറിച്ച് മുതൽക്കുള്ള മൂന്നോ നാല് ആയത്തുകൾ കാണാതെ പഠിച്ചിട്ട് നിസ്കാരത്തിൽ അൽപ്പസൂറത്തുകൾ ഓതാൻ പഠിക്കുന്ന കുറച്ച് ഇഫ്ലൊക്കെ ഉണ്ടാക്കണം നമ്മള്. ഈ ആയത്തുകളുടെ അർത്ഥവും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിക്കുക, മനസ്സിലാക്കുക, ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരിക്കലും നമ്മൾ താഹൂത്തിന് അടിമപ്പെടരുത്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. നമ്മളെ പഠിച്ചതും ലോകത്തെ പഠിച്ചതും അതാണ്. അതുകൊണ്ടാണ് ഒരൊന്നാംകിട താഹൂത്തിന്റെ മുമ്പിൽ പോയിട്ട് എബിജിബിന് ആമിർ റളിയല്ലാഹു അൻഹു ഇസ്ലാം നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താണ് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായ ഭാഷയിൽ നബീബിന് ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തുഖ്രിജന്നാസ മിൻ ഇബാദത്തിന്നാസി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, ജനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അള്ളാഹുവിന്റെ മാത്രം അടിമത്തത്തിലേക്ക് ജനങ്ങളെ നയിക്കലാണ് ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്ന് കൃത്യമായി നബീബിന് ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയി പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരേ ഹദീസ് ഞാൻ ഇട്ട് തന്നിരുന്നു, കുറച്ച് വൈകിയാണ് ഇട്ടത്, എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് നോക്കാം. ഹദീസ് ഞാൻ വായിക്കാം. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമളാന ഈമാനം വഖ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ, ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, റമളാന റമളാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുകയും എങ്ങനെ നോമ്പനുഷ്ഠിക്കണം, ഈമാനൻ വിശ്വാസദാർഢ്യത്തോടു കൂടി, ഭക്തിസാപൻ പ്രതിഫലകാംക്ഷയോടുകൂടി, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടും നല്ല വിശ്വാസത്തോടും കൂടി നോമ്പനുഷ്ഠിക്കും. വെറുതെ ലാഭ വെറുതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ പറ്റില്ല. ഈമാനോടും പ്രതിഫലകാംക്ഷയോടും കൂടി ആര് നോമ്പനുഷ്ഠിച്ചോ ഓഫിറലഹു അവന് പുറത്തു കൊടുക്കപ്പെടോ, അവൻ പാപങ്ങളിൽ നിന്ന് അവൻ മുൻകൂട്ടി ചെയ്തു പോയതൊക്കെ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാനം വക്തിസാബൻ, ഈമാനോട് പ്രതിഫലകാംക്ഷയോടും കൂടി ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹു പുറത്തു കൊടുക്കും. റമളാനിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം വിശുദ്ധ ഖുർആൻ അവതീർണമായത് റമളാനിലാണ്, ഖുർആൻ അവതീർണമായത് ലൈലത്തുൽ ഖദറിലാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകിച്ച് അവസാനത്തെ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നു. ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിക്കുകയും വരാനിരിക്കുന്ന റമളാനിനെ ഈമാനോടും പ്രതിഫലകാംക്ഷയോടും കൂടി കൃത്യമായി നോമ്പെടുക്കുകയും ചെയ്തവർക്ക് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ നല്ല വിശ്വാസദാർഢ്യത്തോടു കൂടി പ്രതിഫലകാംക്ഷയോടു കൂടി നോമ്പെടുക്കാൻ നമുക്കൊക്കെ സാധ്യമായി തീരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഹദീസ് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അള്ളാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹ് ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. സർവശക്തനായ നാഥാ, ഞങ്ങളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളെ മക്കളെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, ഈ ഖുർആൻ പഠനം സ്വാലിഹായ അമലായി റബ്ബേ കബൂൽ ചെയ്യുമാറാകണേ. ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ നരകമോചനത്തിന് കാരണമാക്കുമാറാകണേ. സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം മുഖേന ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമാറാകണേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫയാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾക്കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങളെ ശിഫയാക്കി തീർക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. ഖബറിന്റെ തീഷ്ണതയിൽ നിന്ന്, മഹ്ശറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാ, ഇസാബിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകണേ. അള്ളാഹുവേ, വരാനിരിക്കുന്ന റമദാനിനെ ചൈതന്യപൂർണമായി സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അതുപടി റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടങ്ങളിലൂടെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുമാറാകണേ. ഞങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അതുവഴി നീ പുറത്തു മാപ്പാക്കി തീർക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലിയ അബ്സാരിനാ ജലാഅ വലിയ അസ്ഖാമിനാ ദബാഅ വലിയ ദുനൂബിനാ മുഖ്ഫിസാ വന്നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൽ നാർ. അല്ലാഹുമ്മ ഫർലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي اخرتنا التي اليها معادنا واجعل الحياه زياده لنا في كل خير والموت راحه لنا من كل شر. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك
ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا باسمائنا وابصارنا وقوتنا ما احييتنا, واجعله الوارث منا, واجعل ثأرنا على من ظلمنا, وانصرنا على من عادانا, ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا, ولا تسلط علينا من لا يرحمنا. اللهم احسن عاقبتنا في الامور كلها, واجرنا من هذه الدنيا وعذاب الاخره. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي العزه عما يصفون, وسلام على المرسلين, والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.